أعوذ بالله من الشيطان الرجيم. يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. 189-ാമത്തെ വചനം 3-ാമത്തെ ദിവസമാണ്. യസ്അലൂനക അനിൽ അഹില്ല, നബിയെ നിന്നോടവർ ചന്ദ്രക്കലകളെപ്പറ്റി ചോദിക്കും. ഖുൽ, പറയുക, ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാല നിർണയത്തിനുള്ള ഉപാധികളാകുന്നു അവ. വലൈസൽ ബിർറു ബി അൻ തഅ്തുൽ ബുയൂത മിൻ ളുഹൂരിഹ, നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം. വലാകിന്നൽ ബിർറ മനിത്തഖ, എന്നാൽ ദോഷബാധയെ കാത്തു സൂക്ഷിച്ചവൻ അത്രേ പുണ്യവാൻ. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹ, നിങ്ങൾ വീടുകളിൽ അവയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, മോക്ഷം കൈവരിക്കാൻ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യും. ഈ വചനത്തിലെ ആദ്യ ഭാഗത്തെയാണ് നാം കഴിഞ്ഞ രണ്ട് ദിവസം വിശദീകരിച്ചത്. സത്യത്തിൽ വിശുദ്ധ ഖുർആനിൽ അഹില്ലത്ത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് ഭൗതികശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ഖുർആൻ നമുക്കറിയാം, ഖുർആന്റെ വിഷയം യഥാർത്ഥത്തിൽ ഭൗതികശാസ്ത്രമല്ല, മറിച്ച് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ആത്മീയമായ ആശയങ്ങളും യാഥാർത്ഥ്യങ്ങളും ധാർമ്മിക പാഠങ്ങളുമാണ് ഖുർആനിന്റെ വിഷയം. ഖുർആൻ വല്ലപ്പോഴും ഭൗതികമായ പ്രതിഭാസങ്ങൾ, ആയത്തുകൾ, അടയാളങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ധാർമ്മികമായ പാഠങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്, അല്ലാതെ സയൻസ് പഠിപ്പിക്കാനല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഖുർആനിന്റെ അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പരിശോധിച്ചാൽ അതിന് ധാർമ്മികതയോ അല്ലെങ്കിൽ ആത്മീയമായ ആശയങ്ങളോ ആയിരിക്കും ഉണ്ടാവുക. അവയിൽ ചിലത് വേണമെങ്കിൽ നമുക്ക് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ചിലത് ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ചിലത് ഒരു ശാസ്ത്ര യാഥാർത്ഥ്യം നേർക്കുനേരെ പറഞ്ഞതാകാം. ഉദാഹരണം പറയാം, മഴ മൂലം സസ്യലതാദികൾ മുളച്ചു വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ലക്ഷ്യം എന്തല്ല? മഴ മൂലം സസ്യലതാദികൾ മുളച്ചു വരുന്നു എന്നത് പഠിപ്പിക്കലല്ല, മറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത മനുഷ്യരിൽ ഉണ്ടാക്കുക. രണ്ടാമതായി ചില സൂചനകൾ ഉണ്ടായിരിക്കും. ഉദാഹരണം, തേനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ രോഗശാന്തി ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഒരു മെഡിക്കൽ സയൻസ് പഠിപ്പിക്കാനല്ല, മറിച്ച് അതൊരു സൂചനയാണ്. അത്തരത്തിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള ചിന്ത മനുഷ്യനുണ്ടാകും. മൂന്നാമതായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചില ശാസ്ത്ര സത്യവുമായി പ്രത്യക്ഷത്തിൽ പൊരുത്തപ്പെടാത്തത് തന്നെയായിരിക്കും. ഉദാഹരണമാണ്, ഭൂമിയെ നാം പരത്തി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പരത്തി എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ, അതാണ് ഞാൻ പ്രത്യക്ഷത്തിലാ പറഞ്ഞത്, അത് ശാസ്ത്രസത്യവുമായി പൊരുത്തപ്പെടാത്തതാണ്. കാരണം ഭൂമി ഗോളമാണ്, എന്നാൽ അതിൻ്റെ യഥാർത്ഥ ആശയം അതല്ല. അതുപോലെ മറ്റു ചില വചനങ്ങൾ, അതിൻ്റെ ശാസ്ത്രം നമുക്ക് നേരത്തെ ഗ്രഹിക്കാൻ കഴിയാത്തതായിരിക്കും. പിന്നീടാണ് സയൻസ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുറത്തുവിടുമ്പോൾ ആ കണ്ടുപിടിക്കപ്പെട്ട വസ്തുതയെ സൂചിപ്പിക്കുന്ന ചില വാക്യങ്ങൾ ഖുർആനിലുണ്ടാകാം. അപ്പൊ ഇതൊക്കെ ഇവയുടെ സന്ദർഭത്തിൽ വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊന്നും യഥാർത്ഥത്തിൽ ഖുർആൻ എന്നത് ഭൗതിക ശാസ്ത്രം പ്രതിപാദിക്കാൻ വേണ്ടി വന്നതല്ല. മനസ്സിലായില്ലേ? അതിന് ഏറ്റവും വലിയ തെളിവ് എന്താന്ന് വെച്ചാൽ ആ ശാസ്ത്ര സൂക്തം കണ്ടെത്താൻ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നത് അതിന് തെളിവാണ്. ഏതിന് തെളിവ്? ഖുർആൻ ഭൗതിക ശാസ്ത്രം സയൻസ് പഠിപ്പിക്കാൻ വന്നതല്ല എന്നതിന് തെളിവ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇത്തരം വചനങ്ങളെ ഭൗതിക ശാസ്ത്രത്തിലെ സയൻസുമായി പരിഗണിക്കുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഖുർആനിന്റെ പ്രമേയം എന്ന് പറയുന്നത് ആത്മീയതയാണ്, ധർമ്മമാണ്, ധർമ്മചിന്തയാണ്. മനസ്സിലായി? അത് മറന്നുകൊണ്ട് നാം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ സമീപിക്കരുത്. ഇന്ന് നോക്കൂ, ഇന്ന് രണ്ട് പ്രവണത കാണാം. ഒന്ന്, ഭൗതിക ശാസ്ത്രം മുഴുവൻ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വരെ ചിലർ പറയൂ. അതാണ് ഒന്നാമത്തെ പ്രവണത. അത് രണ്ടാമത്തേത് ഇതിന് നേരെ വിപരീതമാണ്. ശാസ്ത്ര വിവരങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഖുർആനിക പരാമർശങ്ങളിലൂടെ ഖുർആനും ശാസ്ത്രവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്ന പ്രവണത. ഞാൻ ഉദാഹരണം പറഞ്ഞതല്ല. ആകാശവും ഭൂമിയും പരസ്പരം ഒട്ടിയതായിരുന്നു, പിന്നെ അതിനെ നാം വേർപ്പെടുത്തി. ഫഫത്തഖ്നാഹുമാ. ഇത് വായിച്ചിട്ട് ചിലർ പറഞ്ഞു, പ്രപഞ്ചോൽപത്തി സംബന്ധിച്ച് ആധുനിക ശാസ്ത്രം അവതരിപ്പിക്കുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തം ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് ഭയങ്കരമായിട്ട് ഖുർആൻ ഒരു സയൻസ് സ്ഥാപിക്കാനുള്ള ഗ്രന്ഥമാക്കി. മറ്റു ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൂമിയെ നാം നിങ്ങൾക്ക് ശയ്യയാക്കി എന്ന വചനം വായിച്ചിട്ട് ദാ ഖുർആൻ ഭൂമി പരന്നതാണ്, വലിയ പോയത്തരമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇത് രണ്ടും രണ്ട് അറ്റമാണ്. സത്യത്തിൽ ഇമാതിരി ഒരു ശാസ്ത്രവും, ഭൂമിശാസ്ത്രമോ അല്ലെങ്കിൽ ഉൽപ്പത്തി ശാസ്ത്രമോ പഠിപ്പിക്കലല്ല ഖുർആൻ. ഇത് വിസ്മരിച്ചുകൊണ്ടാണ് ഈ രണ്ട് വിഭാഗവും യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഖുർആനും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം? എന്താണത്? അത് ഒറ്റ കാര്യം നമുക്ക് പറയാൻ കഴിയും. അതെന്താന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹുവിന്റെ വചനമായ ഖുർആനും അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഭൗതിക ശാസ്ത്രവും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവും. അത്രേ പറയാൻ പറ്റൂ. അതല്ലാത്തത് രണ്ടും എന്താണ്? എക്സ്ട്രീമിസമാണ്. മനസ്സിലായി? ഇനി ഖുർആനും ശാസ്ത്രവും തമ്മിൽ എവിടെയെങ്കിലും വൈരുദ്ധ്യമുള്ളതായി ഒരാൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രം മുഴുവൻ ഖുർആനിലുള്ളതായി വേറൊരാൾക്ക് തോന്നുന്നു, അതിനർത്ഥം ഈ രണ്ടു കൂട്ടർക്കും ഖുർആൻ എന്തായിട്ടില്ല? മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ശാസ്ത്രം മനസ്സിലായിട്ടില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ അഹില്ലത്തടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരേണ്ടത് എന്തല്ല, വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രം പറയാൻ വേണ്ടി വന്നതാണ് എന്നല്ല എന്ന് വിശദീകരിക്കാനാണ്. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ അബദ്ധങ്ങളിലേക്ക് നാം പോകും. അത് സംഭവിക്കരുത്. ഖുർആനൊരു ആത്മീയമായ അംശം, ഖുർആനിന്റെ വചന വാക്കുകൾ അതിന്റെ അക്ഷരങ്ങളിൽ പോലും അത്ഭുതമാണത്. അക്ഷരങ്ങൾ പോലും, അത് കേവലം ഭാഷയല്ല, കേവലം അറബി ഭാഷയല്ല, അത് അല്ല, മുബാറക്കുൻ എന്നാ പറഞ്ഞത്, മുബാറക്കുൻ. അതിന്റെ അക്ഷരങ്ങളിൽ പോലും ബർക്കത്തുണ്ട്, മനസ്സിലായി? അതിന്റെ ശബ്ദത്തിൽ ബർക്കത്തുണ്ട്. അതുകൊണ്ടാണ് അത് കേൾക്കാൻ പറഞ്ഞത് അല്ലേ? കേൾക്കാൻ പറഞ്ഞു. എങ്ങനെ കേൾക്കാൻ പറഞ്ഞു? അൻസിത്തൂ പറഞ്ഞു, ഇൻസാത്തോടു കൂടി കേൾക്കാൻ പറഞ്ഞു. ഇതൊക്കെ എന്താ മനസ്സിലാക്കി? അർത്ഥം മനസ്സിലാകാതെ പോലും ഖുർആൻ വായിച്ചാൽ അതിനെന്തുണ്ട്? പുണ്യമുണ്ട്. എന്താണ് അത് മനസ്സിലാക്കേണ്ടത്? അതിനൊരു ആത്മീയമായ അംശമുണ്ട് സഹോദരങ്ങളെ. ആ ആത്മീയമായ അംശം നമ്മുടെ ഹൃദയം നമുക്ക് തുറന്നു കിട്ടിയാൽ ആ ആത്മീയമായ അംശം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കും. അപ്പോഴാണ് നമ്മൾ അത്ഭുതം നമ്മൾ കാണുന്നത്. സംശയമില്ല. അതുകൊണ്ടാണ് ലൗ അൻസൽന ഹാദൽ ഖുർആൻ അലാ ജബലിൽ ലറായിതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻഹു സയ്ദില്ല. ഖുർആൻ ഒരു ഒരു പർവ്വതത്തിന് മുകളിലാണ് അവതരിച്ചതെങ്കിൽ പോലും ആ പർവ്വതം പോലും ഭയപ്പെടുന്നത്, അവക്ക് ഖുശു ഉണ്ടാകുന്നത്, അവ വിനയാന്വിതമാകുന്നത് കാണാൻ സാധിക്കുമെന്ന് പറയുന്നതിന്റെ ആശയങ്ങൾ. അപ്പൊ ചുരുക്കത്തിൽ അഹില്ല തടക്കമുള്ള വിഷയങ്ങൾ, ഖുർആനിന്റെ വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടത് അതിന്റെ പിന്നിലുള്ള ആത്മീയമായ അംശമാണ് എന്നർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.